സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് എതിരായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി വൈറ്റ് റിബൺ ഡേ എല്ലാ വർഷവും ആചരിക്കുന്നു. പുരുഷന്മാരാണ് വൈറ്റ് റിബൺ ഡേക്ക് നേതൃത്വം നൽകുന്നത്. ഇത് സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ തടയുന്ന 16 ദിവസത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കവുമാണ്. December 10 മനുഷ്യാവകാശ ദിവസം വരെ നീളുന്നു ഈ പ്രവർത്തനങ്ങൾ. ഓസ്ട്രേലിയയിൽ കുടിയേറി പാർക്കുന്നവർക്കിടയിൽ ഗാർഹിക പീഡനം കൂടുതലായി കണ്ടുവരുന്നുവെന്ന് അടുത്തിടെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മലയാളി സമൂഹത്തിൽ എത്രമാത്രം ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷിക്കുകയാണ് SBS മലയാളം. അടുത്ത കാലങ്ങളിൽ മലയാളികൾക്കിടയിൽ ഗാർഹിക പീഡനം കൂടി വരുന്നതായി സിഡ്നിയിൽ മാനസിക ആരോഗ്യ മേഖലയിൽ സോഷ്യൽ വർക്കറായി പ്രവർത്തിക്കുന്ന ലീന മേഴ്സി പറയുന്നു.
ഞാന് ഓസ്ട്രേലിയയിൽ ഇവിടെ ഇപ്പൊ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കേസുകള് ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ പറഞ്ഞും അല്ലാതെയും നമുക്ക് തുടക്കത്തിലൊക്കെ മനസ്സിലായതിനേക്കാളും ഈ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അത് കൂടുതലായിട്ട് വരുന്ന രീതിയിൽ ഇവിടെ കേസുകളുള്ളതായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ നാട് ലിറ്ററസിലും എഡ്യൂക്കേഷനിലും ഒക്കെ മുമ്പിലാണെങ്കിലും അവിടുന്നൊക്കെ നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് ഇത്ര മനോഹരമായിട്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റില് പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല എന്നാണ് ഇപ്പൊ ഈ കൂടുതലായിട്ട് നമ്മുടെ മലയാളികളുടെ അടുത്തുള്ള പല കേസുകളെ കുറിച്ചും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കൃത്യമായിട്ട് കണക്കുകൾ നമുക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ഈ പ്രശ്നം ധാരാളമായിട്ട് ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ തന്നെ അല്ല, പ്രത്യേകിച്ച് ഇവിടെ ചില സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന സമയത്ത്, അവിടെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ധാരാളമായിട്ട് ആ സമയത്തൊക്കെ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് തേടുന്നുണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്.
വിക്ടോറിയയിൽ ഇന്ത്യക്കാർക്ക് ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ഓഫ് വിക്ടോറിയ നൽകി വരുന്നു. ഇതുവരെ മലയാളികൾ FIAV ഈ സേവനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഗാർഹിക പീഡനം മലയാളി സമൂഹത്തിൽ കണ്ടുവരുന്നതായി FIAV പ്രസിഡന്റ് തോമസ് ജോസഫ് അഭിപ്രായപ്പെടുന്നു.
ഇപ്പം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 15 കേസുകളോളം ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 5 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് ഒരു 50-60 കേസുകളോളം ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഈ ഒരു 5-6 കേസ് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ മുഴുവൻ ഇന്ത്യക്കാർ തന്നെയാണ്. ഇതിനകത്തുള്ള ഈ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഇത് ഈ സഹായം അഭ്യർത്ഥിക്കുന്നവരായതർ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ത്രൂടെ ഞങ്ങളുടെ നമ്പർ കണ്ടുപിടിച്ച് വരുന്നതോ അല്ലെങ്കിൽ കൗൺസിലേറ്റ് കൊടുക്കുന്ന നമ്പറുകളോ അല്ലെങ്കിൽ വിക്ടോറിയ പോലീസോ അതുപോലുള്ള കമ്മ്യൂണിറ്റി സംഘടനകളോ കൊടുക്കുന്നത് റെഫറൻസ് അനുസരിച്ചാണ് കൂടുതൽ ആൾക്കാർ ഞങ്ങളിലേക്ക് വരുന്നത്. മലയാളികളുടെ ഇടയ്ക്ക് മറ്റുള്ള കമ്മ്യൂണിറ്റികളെക്കാട്ടിൽ ഒരുപാട് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും FIAV ഭാഗത്തു നിന്ന് മലയാളികൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇതുവരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അറിവുള്ള കേസുകളുണ്ട്, അതിനകത്ത് പേഴ്സണൽ നിലയ്ക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മലയാളികൾ കൂടുതലും അവയർനെസ് ഉള്ളവരായതുകൊണ്ട് നേരിട്ട് വക്കീലിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ പോലീസിന്റെ അടുത്തേക്കോ ഡയറക്റ്റ് പോകുന്നവരാണ്. അപ്പൊ അല്ലാതെ എന്നാൽ ചിലര് ഒരു നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റികളിൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്, അതായത് അവർക്ക് യാതൊരുവിധമായ സഹായവും ലഭിക്കാത്ത ഒരു സാഹചര്യം, രാത്രി 2 മണി ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ത്രീകളെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അക്കോമഡേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനും, കാരണം അതുപോലെ തന്നെ ശാരീരികമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അത് പുരുഷന്മാരും സ്ത്രീകളും നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള വീണ്ടും സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യനെ ശരീരത്തിൽ ദേഹോപദ്രവം ചെയ്യുന്നതാണല്ലോ. അത്തരം പ്രശ്നങ്ങൾ മുതൽ വെർബൽ അബ്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് വരെ നിലനിൽക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ എനിക്കറിയാവുന്ന ചില കേസുകളിൽ ദേഹോപദ്രവം വളരെ ശക്തമായി കൂടിയിട്ട് ആൾക്കാർ സെപ്പറേറ്റ് ചെയ്ത കേസുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴും അത് സഹിച്ച് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഓർത്തിട്ടും അത് സഹിച്ച് ജീവിക്കുന്ന കുറച്ചെങ്കിലും കുടുംബങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ നമ്മൾ തീരെ അറിയാത്ത ഒരു കാറ്റഗറി ആയിരിക്കും വെർബൽ അബ്യൂസ്. പല കുടുംബങ്ങളിലും മാനസികമായിട്ട് അകന്ന് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഈ വെർബൽ അബ്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള വെർബൽ അബ്യൂസ് ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു വശം.
ഓസ്ട്രേലിയയിൽ കാണുന്ന ഗാർഹിക പീഡനങ്ങളെ ജോലിയും സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെന്ന് തോമസ് ജോസഫ് കൂട്ടിച്ചേർക്കുന്നു.
അത് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഒരു ക്ലാസ് എന്നോ ഒരു ഏതെങ്കിലും ഉള്ള സാമ്പത്തിക എന്താ ഒരു ഒരു ബൗണ്ടറിക്കകത്തോ വെക്കാവുന്ന രീതിയിലല്ല. കാരണം ഇതെവിടെ ഓസ്ട്രേലിയയിലെ ജനങ്ങൾ പൊതുവേ താമസിക്കുന്ന ആൾക്കാർ അഫ്ലുവന്റ് ആണ്. എന്നാൽ അതിനകത്ത് വളരെ വർഷങ്ങളായിട്ടുള്ളവരും എന്നാൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും. എന്നാൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കേസസ് നമുക്ക് പുതുതായിട്ട് വന്ന മൈഗ്രന്റിന്റെ ഇടയ്ക്കാണ് ഈ വയലൻസ് നമ്മൾ കുറച്ചുകൂടെ കണ്ടിട്ടുള്ളത്. പ്രബലന്റ് ആയിട്ട് കാണുന്നത് ഫ്രഷ് മൈഗ്രൻസിന്റെ ഇടയ്ക്കാണ്. ഇത് രണ്ടും മൂന്നും വർഷത്തിനുള്ളിലുള്ള മൈഗ്രൻസിന്റെ ഇടയ്ക്കാണ് ഈ വയലൻസ് നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കണ്ടതായിട്ട് തോന്നുന്നു. നമ്മുടെ കേസുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ
ഓസ്ട്രേലിയയിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നതിന് പല സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ മലയാളികൾ ഈ സംവിധാനങ്ങൾ വളരെ കുറവായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂവെന്ന് ലീന മേഴ്സി പറയുന്നു.
ഒന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ അധികം വളരെയധികം നാണക്കേട് തോന്നുന്ന ഒരു കാര്യം പോലെയാണല്ലോ നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് എല്ലാവർക്കും ഇത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു പറയുന്നതും പുറത്തറിയുന്നതും വളരെ കുറവാണ്. ചിലപ്പം വളരെ അടുത്ത് നിൽക്കുന്ന ചില കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നത്. അപ്പൊ അവരാകെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒന്നെങ്കിൽ നമ്മളത് സഹിച്ചു ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഓർത്ത് അത് സഹിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നീ തന്നെ എങ്ങനെ ഈ കുട്ടികളെ വളർത്തും, അല്ലെങ്കിൽ ഈ സൊസൈറ്റി നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടുകാർ തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പിന്നീട് അതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിൽ ഹെൽപ്പ് തേടാൻ നോക്കുന്ന ആൾക്കാർ കുറവായിരിക്കുമല്ലോ. എനിക്കറിയാവുന്ന ഒരു കേസില് എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവര് മലയാളത്തില് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൗൺസിലറിനെ കുറേയധികം തേടിയിരുന്നു. കാരണം നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഏറ്റവും അധികം കംഫോർട്ട് നൽകുന്നത് എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ ആ സമയത്ത് കോൺഫിഡൻഷ്യൽ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം ഇത്തരത്തിലുള്ള ഇത്തരം സപ്പോർട്ടുകൾ നമ്മുടെ മാതൃഭാഷയിൽ കൊടുക്കാൻ പറ്റുന്ന കൗൺസിലേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എന്റെ അറിവിൽ അത്രയും രജിസ്റ്റർ ചെയ്ത കൗൺസിലേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അതൊരു കുറവാണ് ശരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ പ്രശ്ന പരിഹാരം തേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അല്ലാതെ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു രീതി ഇവിടെ ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന കൗൺസിലേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇതാണ് മറ്റൊരു രീതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിമൻസ് ഷെൽട്ടർ ഉണ്ട്. ഇപ്പൊ നമുക്കിങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് വന്ന് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഇടപെട്ട് നമ്മളെ വിമൻസ് ഷെൽട്ടറിലേക്ക് മാറ്റും. പിന്നെ ആ ഷെൽട്ടറിൽ വഴിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്യൂച്ചറിലേക്ക് നമുക്ക് താമസ സൗകര്യങ്ങളിൽ ഏർപ്പാടാക്കി തരുന്നത്. അപ്പൊ ഒരു ഒരു മീഡിയം ടേം ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി കൂടിയാണ് ഈ വിമൻസ് ഷെൽട്ടർ. പിന്നെ അവിടെ നമുക്ക് ഡോക്ടറിന്റെ സോഷ്യൽ സപ്പോർട്ടും സെൻട്രലിംഗ് സപ്പോർട്ടും എല്ലാം ഉണ്ട്. അങ്ങനെ കൗൺസിലേഴ്സ് ഒക്കെ വഴിയാണ് പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അവിടെ മലയാളികൾ പോയി നിന്നതായിട്ട് എന്റെ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
ഗാർഹിക പീഡനങ്ങൾ നേരിടുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടുകയില്ല എന്ന ഉറപ്പ് ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട കാര്യമായി തോമസ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു.
ഏത് അവർക്ക് ഇപ്പം ഒരു അതായത് ഒരു വിക്ടിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലുള്ള സഹായം ആവശ്യമെന്നുള്ളത് അനുസരിച്ച് സഹായം അനുസരിച്ചാണ്. അതായത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു 13 മെമ്പേഴ്സിന്റെ വരുന്ന ഒരു പാനലുണ്ട്. അപ്പൊ അതിനകത്ത് സോഷ്യൽ വർക്കറുണ്ട്, ഡോക്ടേഴ്സുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, നേഴ്സസ് ഉണ്ട്, ജി പിസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവർ ഏത് സഹായം ആവശ്യപ്പെടുന്ന 2 ലോയേഴ്സുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇപ്പോ രാത്രിയിൽ ഇറങ്ങിയിരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എമർജൻസി അക്കോമഡേഷനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനുള്ള നമ്മള് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുക. എവിടെങ്കിലും വളരെ അതും വളരെ രഹസ്യമായിട്ടായിരിക്കും അവരെ താമസിപ്പിക്കുക. കാരണം അത് ഒന്നല്ലെങ്കിൽ 2 ആൾക്കാർ മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ആകുകയുള്ളൂ. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ആകുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വിക്ടിംസ് രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്ന ആൾക്കാർക്ക് പൊതുവെ സുരക്ഷയുടെ ആവശ്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ അക്കോമഡേഷൻ ഒരു രീതിയിലും ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അപ്പൊ അതിനകത്ത് എപ്പോഴും സ്ത്രീകൾ ആയിരിക്കും മോസ്റ്റ്ലി സ്ത്രീകളുടെ കേസുകളിൽ അവരെ സഹായിക്കുന്നത്. സ്ത്രീകളുടെ ഡോക്ടർ ലതാ സത്യ എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. പുള്ളിക്കാരത്തെ ആയിരിക്കും അതിനെ അവരെ ഡീൽ ചെയ്യുന്നതും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അപ്പൊ അതൊന്നായിട്ട് ചെയ്യും. അതുകൂടാതെ തന്നെ അവർക്ക് ആഹാരം, വസ്ത്രം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ കൗൺസിൽ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു അതിന് പർട്ടിക്കുലർലി ഒരു എന്താ പറയുന്ന ഒരു ലിമിറ്റ് പറയാൻ പറ്റുന്നില്ല. ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, സഹായം ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള സഹായം നമ്മൾ തീർച്ചയായും ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഒരു ഇൻസിഡൻസ് പറഞ്ഞാൽ പ്രഗ്നന്റ് ഡെലിവറി ആകാൻ പോകുന്ന ഒരു സ്ത്രീ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി, അപ്പൊ അവർക്ക് അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏത് രീതിയിലുള്ള സഹായം ആ സാഹചര്യങ്ങളിൽ ആവശ്യമുണ്ടോ തീർച്ചയായും കൊടുത്തിരിക്കും. എക്സ്പെൻസ് ഇതിനകത്ത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായും അതിനകത്ത് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് അതിനകത്ത് പാർഷ്യലി ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ലോയർ ഫീസ് അതുപോലുള്ള മറ്റുള്ള അവർക്ക് വേണ്ടുന്ന എമർജൻസി അക്കോമഡേഷനുള്ള ഫീസുകളെല്ലാം തന്നെ തീർച്ചയായും ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സഹായമുണ്ട്.
സ്ത്രീകൾ മാത്രമല്ല ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നത്. ചില സാഹചര്യങ്ങളിൽ പുരുഷന്മാരും ഓസ്ട്രേലിയയിൽ പീഡനങ്ങൾ നേരിടുന്നു.
പൊതുവെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്ടിം. പുരുഷൻ എന്ന് പറയുന്നത് ഒരു പെർപെട്രേറ്റർ തന്നെയാണ്. അത് എല്ലാ സ്റ്റഡീസും അങ്ങനെ ഏത് സൊസൈറ്റിയിലും ഏത് കൾച്ചറിലും സ്റ്റഡീസ് എല്ലാം തന്നെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നതും. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഇവിടെ ഇവിടെ നമ്മുടെ മലയാളിയുടെ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് ഇവിടെ വന്ന് പ്രത്യേകിച്ച് ജോലികളിൽ ഇപ്പം ഭാര്യയ്ക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി ഉണ്ടാകുകയും ഭർത്താവിന് ജോലി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയില് തിരിച്ച് ഈ വെർബൽ അബ്യൂസ് ഭാര്യയുടെ അടുത്തുനിന്ന് ഭർത്താവ് സഹിക്കേണ്ടി വരികയും അങ്ങനെ ഉള്ള ആളുകൾക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതും സംഭവിക്കുന്നുണ്ടാകണം. ഒരുപക്ഷെ കണക്കുകൾ പ്രകാരം ഒരുപാട് കൂടുതൽ വിക്ടിംസ് സ്ത്രീ പുരുഷന്മാരല്ലെങ്കിൽ പോലും.
ഓസ്ട്രേലിയയിൽ ഓരോ സംസ്ഥാനത്തും കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഗവൺമെന്റ് പല സംവിധാനങ്ങളും ഒരുക്കുന്നു. അതുപോലെ തന്നെ പല സംഘടനകളും ഇതിനായി പ്രവർത്തിക്കുന്നു.
താങ്ക് യു ഫോർ ലിസണിംഗ് ടു SBS റേഡിയോസ് മലയാളം പ്രോഗ്രാം. ലിസൺ ടു ദ ഫുൾ പ്രോഗ്രാം ഓൺ തേഴ്സ്ഡേസ് അറ്റ് 8 PM ആൻഡ് സൺഡേസ് അറ്റ് 9 PM ഓൺ SBS റേഡിയോ 2 ചാനൽ ഓൺ യുവർ ഡിജിറ്റൽ TV or SBS your language app on mobile.